ഇന്ന് പകൽകാലത്തെ ആത്മീയ ആരാധനയിൽ സംബന്ധിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവമക്കളുടെ ഭവനത്തിലും ഈ പ്രാർത്ഥനാലയത്തിലുമായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. അപ്പോൾ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ ആരാധനയിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്ന സമയം മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ട സന്ദീപ് പറഞ്ഞ ചില വചനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസം പ്രാവർത്തികമാക്കുന്ന ആഴമേറിയ അനുഭവങ്ങളിലേക്ക് നിരന്തരമായി കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസം എന്ന വിഷയം വിശ്വാസത്തിൻ്റെ ആഴമേറിയ മേഖലയിൽ എത്തപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളിടത്ത് ബിലീവ് എന്നാണ് വന്നിരിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിലെ വിശ്വാസത്തിൻ്റെ സ്ഥാനത്തെ ബിലീവ് അല്ല, ഫെയ്ത്ത് ആണ്. FAITH, ഫെയ്ത്ത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസം ഒരു പ്രത്യേക നിലയിലുള്ളതും കർത്താവിന് വേണ്ടി മഹത്വകരമായ കാര്യങ്ങൾ ചെയ്യേണ്ട വിശ്വാസം സ്തോത്രം ആ അളവ് വലുതുമാണ്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. ആകയാൽ വിശുദ്ധന്മാരായി നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ആഴമേറിയ വിശ്വാസമാണ്. നല്ല സന്ദേശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ അവൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽകാലത്തെ വചനാധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51:11 ഞാൻ വായിക്കുന്നു. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഡു നോട്ട് കാസ്റ്റ് മീ എവേ ഫ്രം യുവർ പ്രസൻസ് ആൻഡ് ഡു നോട്ട് ടേക്ക് യുവർ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, വായിച്ച് കേൾപ്പിച്ച ഈ വചനത്തിലൂടെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് ഗദ്യമായി സംസാരിക്കണം. കർത്താവിനെ കൂടുതലായിട്ട് അനുഭവിപ്പാനും രുചിക്കുവാനും ദൈവകൃപയിൽ മുൻപോട്ട് പോകുവാനും ഈ ആത്മീയ സന്ദേശം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവിന് നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പിതാവേ, നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനത്തിൻ്റെ ചിന്ത ഇതാണ്: അനുദിനം ദൈവത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം അനുഭവിച്ച് രുചിച്ച് അത് മനസ്സിലാക്കി പോകുവാനുള്ള സ്തോത്രം സന്ദേശമാണ് ഇന്ന് പകൽകാലം തരുന്ന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. ഈ 51-ാം സങ്കീർത്തനം ദാവീദ് രാജാവായി ഇരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മഹാതെറ്റിൻ്റെ മുൻപാകെ നാഥാൻ പ്രവാചകനിലൂടെ രാജാവ് ചെയ്ത തെറ്റിനെ മനസ്സിലാക്കിച്ചു കൊടുത്തപ്പോൾ ദൈവസന്നിധിയിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച, കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ആത്മാർത്ഥമായി പറഞ്ഞ ഭാഗങ്ങളാണ് 51-ാം സങ്കീർത്തനം. 2 Samuel 11:12 വായിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദാവീദ് രാജാവിന് ജീവിതത്തിൽ സംഭവിച്ച മഹാതെറ്റിൻ്റെ അനന്തര ഫലം, ആ പ്രവൃത്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ ദൈവത്തോട് ആവശ്യപ്പെട്ട വളരെ പ്രാധാന്യതയുള്ള ചിന്തകൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർപ്പിക്കാൻ താല്പര്യമില്ല. വേദപുസ്തകം അറിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ പശ്ചാത്തലം അറിയാം. തൻ്റെ കണ്ണ് തെറ്റായ സ്ഥാനത്തേക്ക് പോവുകയും അതിലൂടെ തൻ്റെ പദവി മറന്ന് തൻ്റെ ജഡത്തിൽ ശത്രു പ്രവർത്തിച്ച് വശീകരിക്കപ്പെട്ട് അരുതാത്ത പാപം ചെയ്ത് ഹിത്തിനിയായ ഊരിയാവിനെ തന്ത്രപരമായി വിളിച്ചു വരുത്തി കൊല നടത്തി തൻ്റെ സ്വന്തമാക്കി അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞ് ഫലം കൊടുത്ത് മുൻപോട്ട് പോയപ്പോൾ ദാവീദ് രാജാവിനെ ദൈവത്തിന് വേണ്ടിയിരുന്നത് കൊണ്ട് നാഥാൻ പ്രവാചകനിലൂടെ ഒരു പ്രത്യേക നിലയിലൂടെ തൻ്റെ പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും ആ പ്രവചന ശബ്ദം തിരസ്കരിക്കാതെ വണ്ണം തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് തനേറ്റു പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. ഇതിൻ്റെ മുഖവരിയിൽ നിന്ന് ഒരു ദൂതും കൂടെ പറയാം. നാം ജഡത്തിൽ വസിക്കുമ്പോൾ വിശുദ്ധിക്ക് നിരക്കാത്തതും വചനത്തിന് നിരക്കാത്തതുമായിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന തെറ്റുകൾ വരുമ്പോൾ കർത്താവിനാൽ അയക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെയോ ദൈവദാസന്മാരിലൂടെയോ നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ സ്തോത്രം നീതീകരിക്കാൻ ഉത്സാഹിക്കാതെ ഏറ്റുപറഞ്ഞ് കരുണ പ്രാപിക്കുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന ക്രിസ്തീയ അനുഭവങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സ്തോത്രം അത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്നതും നിരന്തരമായി ധ്യാനിക്കുന്നതും വളരെ നല്ലതാണ്. ദൈവത്തിന് മഹത്വം. തൻ്റെ പാപത്തെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ, തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യമായപ്പോൾ സ്തോത്രം ആ പാപത്തെ കഴുകിക്കളയുവാൻ, ആ അകൃത്യത്തെ മായ്ച്ചു കളയുവാൻ താൻ കഴിപ്പിച്ച യാഗരക്തത്തിലൂടെ സാധ്യമല്ലെന്നും ഒന്നിലൂടെയും തൻ്റെ പാപം കഴുകിക്കളയുവാൻ പറ്റിയില്ല എന്ന് മനസ്സിലായപ്പോൾ ദൈവത്തിന് സ്തോത്രം. തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ ദൈവത്തിന് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. പുതിയ നിയമവിശുദ്ധന്മാരായ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കടന്നു വരുമ്പോൾ കുഞ്ഞാടിൻ്റെ വലിയ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടു പോകുവാൻ ദിവസം തോറും കർത്താവ് കൃപ ചെയ്യട്ടെ. അതായിരുന്നല്ലോ കഴിഞ്ഞ രാത്രിയിലെ മെസ്സേജിൻ്റെ ഉള്ളടക്കം. കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, നിന്റെ ആത്മാവിനാൽ എന്നെ ക്രമപ്പെടുത്തണമേ, എന്നെ കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതാണ് ഞാൻ ചിന്തിച്ച ഭാഗം. കൂടുതലായി ചിന്തിച്ച ഭാഗം അതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വില ദാവീദ് മനസ്സിലാക്കി. അപ്പോൾ പറയുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതിന്റെ മൂലഭാഷ, എന്നെ വലിച്ചെറിയരുത് എന്നാണ്. നിങ്ങൾ നോക്കൂ, ദാവീദിന് മനസ്സിലായി, ഇനി ഞാൻ എന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ, എന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ, അതാരുടെയും മേലിൽ ചാരാതെ എന്റെ കുറവ് ഞാൻ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ, ദാവീദിന് നഷ്ടമാകുന്നത് മറ്റൊന്നുമല്ല, ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദാവീദിന് നഷ്ടമാകുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, ആരോഗ്യമോ പണമോ പാണ്ഡിത്യമോ കുലശ്രേഷ്ഠതയോ കുടുംബ പാരമ്പര്യമോ വിശ്വാസ ജീവിതത്തിന്റെ പഴക്കമോ എന്തെല്ലാം പറഞ്ഞാലും, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടുത്ത് വരുവാൻ ഇവയ്ക്കൊന്നിനും കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ സാന്നിധ്യത്തിനാണ് ഏറ്റവും വിലയുള്ളത്, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ എടുത്തു കളയരുതേ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ദാവീദ് ഈ കാര്യം പറയുവാനുണ്ടായ കാരണം? അതുകൂടെ ഞാനൊന്ന് ഓടിച്ചു പറയാം. ദാവീദ് രാജാവാകുന്നതിന് മുൻപ് രാജഭരണത്തിൽ പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ നിയോഗമുണ്ടായിരുന്നു. ആ നിയോഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ചില കടമ്പകൾ ദാവീദ് കടക്കണമായിരുന്നു. ഇസ്രായേലിനെ ഭരിക്കുവാൻ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തെങ്കിലും ആ പദവി ദുർവിനിയോഗം ചെയ്ത് അഭിഷേകത്തിന്റെ വില മനസ്സിലാക്കാതെ അത് നഷ്ടപ്പെടുത്തി പോയപ്പോൾ ഇസ്രായേൽ മക്കൾക്കെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്ന ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുവാൻ, ആ യുദ്ധത്തിൽ വിജയിക്കുവാൻ ശൗൽ പതറിയിരിക്കുന്ന സമയം, അക്ഷരീയമായിരിക്കുന്ന ആയുധവർഗങ്ങൾ ശൗലിലില്ലഞ്ഞിട്ടല്ല, പടച്ചട്ടയോ യുദ്ധക്കോപ്പുകളോ കവചങ്ങളോ ഒന്നുമില്ലഞ്ഞിട്ടല്ല ശൗൽ പതറിയിരിക്കുന്നത്. മറുഭാഗത്ത് ഗോലിയാത് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ എതിരിടുവാൻ ശൗലിന്റെ മേൽ പകർന്ന അഭിഷേകം ചോർന്നുപോയി. സ്തോത്രം. നിന്നിൽ പരിശുദ്ധാത്മാവ് പകർന്നിരിക്കുന്ന അഭിഷേകം ചോർന്നു പോയാൽ, അഭിഷേകത്തിന്റെ ആവരണം, സ്തോത്രം, നിന്നിൽ നിന്ന് മാറിയാൽ നിന്റെ ജീവിതത്തിന്റെ മുൻപാകെ വെല്ലുവിളികൾ നടത്തുന്ന പ്രതിസന്ധികളെ നിനക്ക് തോൽപ്പിക്കുവാൻ സാധ്യമല്ല. സ്തോത്രം. ആ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആട്ടിടയൻ ചെറുക്കനായ ദാവീദ് അവനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിൽ വിശ്വാസമുറപ്പിച്ച്, ദൈവത്തിൽ ആശ്രയം വെച്ച് താൻ മുൻപോട്ട് കടന്നു വരികയാണ്. അപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ട് ശൗല് പറയുകയാണ്, ചെറുക്ക, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ ഇത്രയും വലിയ പടച്ചട്ടയും പടക്കോപ്പും ധരിച്ചുകൊണ്ട് ആ മല്ലനായ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്തപ്പോൾ നിനക്കാണോ സാധ്യമാകുന്നത്? അപ്പോൾ ദാവീദ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അവിടെയാണ് ദൈവസാന്നിധ്യത്തിന്റെ വില മനസ്സിലാക്കുന്നത്. ഒന്ന് ശമുവേലിന്റെ പുസ്തകം, അതിന്റെ ദൈവത്തിന് സ്തോത്രം, 17-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നു, 32 മുതൽ ദാവീദ് പറയുകയാണ്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചുകൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ പോലെ ഒന്നായിത്തീരും. എന്തുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്? നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ നീ എടുത്തു കളയരുത്. നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ച വ്യക്തിയാ. പ്രൈസ് ഗോഡ്. കാടുകളിൽ, വനാന്തരങ്ങളിൽ തന്റെ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് നടന്നപ്പോൾ അവിചാരിതമായി പെട്ടെന്ന് വയലിലെ രാജാവും കാട്ടിലെ രാജാവും കരടിയും കൂടെ കടന്നു വന്ന് എന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചപ്പോൾ, സ്തോത്രം, ആ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ ദൈവസാന്നിധ്യം എന്നെ ബലപ്പെടുത്തി. ഓ താങ്ക് യു. ഇന്ന് പകൽകാലം ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ, അല്ലേലുയാ, അതിനെ നേരിടുവാൻ എനിക്കും നിങ്ങൾക്കും സ്വയമായി ശക്തിയില്ല, സ്വയമായി സാധ്യമല്ല. എന്നാൽ എങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിൽക്കുകയാണെങ്കിൽ നിനക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ നിനക്ക് തോൽപ്പിക്കുവാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവസാന്നിധ്യത്തിന്റെ വില മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് പറയുക, ദൈവമേ, ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അതേ സാന്നിധ്യം തന്നെയാണ് ഇസ്രായേൽ മക്കളുടെ മേൽ കൊലവിളി നടത്തിയ, ഇസ്രായേൽ മക്കളുടെ ദൈവത്തെ നിന്ദിച്ച ഗോലിയാത്തിനെയും കീഴ്പ്പെടുത്തുവാൻ കാരണം തന്റെ കയ്യിലെ കവണയല്ല, തന്റെ കയ്യിലെ മിനുസമുള്ള കല്ലുകളല്ല, തന്റെ പ്രവൃത്തിയിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യമാണ്. ഇന്ന് പകൽകാലം ലോകം നിന്നെ വീക്ഷിക്കുമ്പോൾ കാണപ്പെടുന്നതൊന്നുമില്ല. ലോകം നിന്നെ കാണുമ്പോൾ നിന്റെ കരങ്ങളിൽ സ്തോത്ര ഒരു ചെറിയ കവണയും കല്ലുമായിരിക്കും. പേടിക്കേണ്ട കാര്യമില്ല. ഓ സ്തോത്രം, അതിലൂടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്കതിനെ കീഴ്പ്പെടുത്തുവാൻ പറ്റും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ദിവസവും തിരിച്ചറിയുന്ന നല്ലതാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് കോവിഡ്, ആ ശത്രു എന്നെ ഡിസ്കറേജ് തരാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. മറുഭാഗത്ത് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. വേറൊരു ഭാഗത്ത് പ്രതിസന്ധികൾ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരില്ലാഞ്ഞിട്ടല്ല ഈ കോവിഡ് ഈ ലോകത്തിൽ നിന്ന് മാറാത്തത്. ദൈവം മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമുണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുക. ഇന്ന് ആരുണ്ട്, ഏത് ഭരണകർത്താക്കളുണ്ട് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാത്തവർ? ഏത് കുടുംബങ്ങളുണ്ട് ഭയത്തെ അഭിവരിക്കാത്തവർ? ഏത് വ്യക്തികളുണ്ട് പ്രശ്നങ്ങളെ അഭിവരിക്കാത്തവർ? മുന്നോട്ട് പോകാൻ പറ്റാതെ, തിരിഞ്ഞോടുവാൻ പറ്റാതെ, സ്തോത്രം, നാനാഭാഗങ്ങളും അടഞ്ഞുകിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഒരു കഥ കേൾക്കുവാനിടയായിത്തീർന്നു. ദാറ്റ് ഇസ് മീനിങ് ഫുൾ സ്റ്റോറിയ. ആ കഥ ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. ഞാൻ രൂപപ്പെടുത്തിയ കഥയല്ല, ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ്. അതെനിക്ക് ഇഷ്ടമായി തോന്നി. ഒരു വളരെ ബഹുമാന്യതയുള്ള, നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു സ്റ്റോറി. അതിങ്ങനെയാണ് പോകുന്നത്. പ്രസവിക്കാറായി നിൽക്കുന്നൊരു മാൻ വേദന കൊണ്ട് പിടയുകയാണ്. താൻ താമസിച്ചിരുന്ന ആ വൻകാട് പെട്ടെന്ന് തീപിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാനിന്റെ പുറകിൽ ശക്തമേറിയ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങൾ ഓരോന്നോരോന്ന് ചത്തുകൊണ്ടിരിക്കുന്നു. താൻ ഓടിയെ രക്ഷപ്പെടാൻ നോക്കിയാണ് ഈ മാൻ. ഈ മാനിന് ഒരു ഗുണമുണ്ട്, അതിന് പ്രതിരോധന ശക്തിയില്ല. അബക്കൂക്കിന്റെ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പേടമാനെ സംബന്ധിച്ച് സ്തോത്രം, പ്രതിരോധന ശക്തിയില്ല, ഓടി രക്ഷപ്പെടിയല്ലാതെ ഒരു മാർഗമില്ല, കൊമ്പില്ല കുത്താൻ, നാവില്ല സംസാരിക്കാൻ, എന്തോ ചെയ്യും, ഓടി രക്ഷപ്പെടുക. അതുകൊണ്ട് ദൈവം ഈ മാനിന് ഓട്ടമോടുവാനുള്ള കാലുകൾക്ക് ബലം കൊടുത്തിട്ടുണ്ട്, കൈകാലുകൾക്ക്. ഈ മാന് മുന്നോട്ട് പോകാൻ, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ട മുന്നോട്ട് ഒരു വേട്ടയാടുന്ന ഒരു മനുഷ്യൻ ഈ മാനിനെ കൊല്ലാൻ വേണ്ടി അമ്പെയ്യുവാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, പുറകിൽ കാട് കത്തുന്നു. എന്നാൽ മാറി ഒന്നിരിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഗർജിക്കുന്ന സിംഹത്തെ കാണുന്നു. അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, മറുഭാഗത്ത് വെള്ളം, വെള്ളത്തിൽ ചാടാൻ പറ്റുന്നില്ല. പ്രസവിക്കാറായ മാൻ എന്തോ ചെയ്യും? ഈ മാൻ ചെയ്തത്, ഞാൻ ആ കഥയിൽ കേട്ടത് ഇങ്ങനെയാണ്, ഒരു നിവൃത്തിയുമില്ലാതെ വിഷമിച്ചു ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കൊച്ചു വയറ്റിനകത്തുണ്ട്, അതിനെ കൊല്ലാൻ പറ്റുന്നില്ല. ഈ മാൻ ഉറക്കെ മുകളിലോട്ട് നോക്കി ശക്തമേറിയ ഒരു അലറൽ നടത്തി, ഒരു കരച്ചിൽ നടത്തി. ആ കരഞ്ഞ സമയത്ത് ഒരു വലിയ ശക്തമേറി ഇടിവെട്ടി. ഇടിവെട്ടിയതോടുകൂടെ കാട് കത്താൻ തുടങ്ങി. ഇടിവെട്ടിയതോടുകൂടെ വേട്ടയാടുന്ന വേട്ടക്കാരൻ പുറകോട്ട് പോയി. ഇടിവെട്ടിയതോടുകൂടെ സിംഹം വിചാരിച്ച് തന്റെ ഗർജനമാ വലുതെന്ന്, പക്ഷെ അതിനേക്കാൾ വലിയ ശബ്ദം കേട്ടപ്പോൾ സിംഹം തിരിച്ചോടി. ഈ മാൻ രക്ഷപ്പെട്ട ചരിത്രമാണ്. ദൈവത്തിന്റെ പൈതലേ, അർത്ഥം വരുന്നൊരു കഥയാ. നിരാവിലെ സമയം ഈ ദൂത് കേൾക്കുമ്പോൾ, പ്രൈസ് ഗാഡ്, നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത, ഇരുഭാഗത്തും പോകാൻ പറ്റാതെ ഇസ്രായേൽ മക്കളെ പോലെ മുൻപിൽ ചെങ്കടൽ, പിറകിൽ സൈന്യം, വൻമതിലുകൾ, എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റും? പേടിക്കണ്ട, അവിടെയാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അവിടെയാണ് ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയേണ്ടത്. നിരാവിലെ സമയം ദാവീദ് അതുകൊണ്ട് പ്രാർത്ഥിച്ചത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ എടുത്തു കളയരുതേ. ദാവീദ് രാജാവിന് പിന്നീട് രാജാവായി വിജയകരമായി രാജ്യം ഭരിക്കണമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിലേ പറ്റൂ. തൻ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ തിരിച്ചറിവ് തനിക്ക് ബോധ്യം വന്നപ്പോൾ പ്രാർത്ഥിക്കുക, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ എടുത്ത് കളയരുതേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൂടെ കൂടെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മറ്റൊരു വചനം കൂടെ ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 33 അതിന്റെ 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എല്ലാം വായിക്കാൻ സമയമില്ല, 14-15 വായിക്കാം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവൻ അവരോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. വിക്കനായ മോശ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ പോകുമ്പോൾ മാനുഷികമായ നിലയിൽ പരിഭ്രമവും പരിഭ്രാന്തിയും വിഷമൊക്കെ വന്നിട്ടുണ്ട്. ദൈവം സംരക്ഷിച്ചപ്പോൾ ആദ്യമേ പറഞ്ഞതാ, എനിക്ക് വിക്കുള്ള നാവുണ്ടെന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും ആ ചിന്ത എപ്പോഴും മോശയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മരുഭൂമിയിലെ ഈ യാത്ര വളരെ പ്രശ്നം നിറഞ്ഞതാണെന്ന് മോശ മനസ്സിലാക്കി. കൂടെ കൂടെ പുറപ്പെടുക്കുന്ന ദൈവജനങ്ങളും തന്നെ പള്ളു പറയുന്നവരും തന്റെ നേതൃത്വത്തെ അംഗീകരിക്കാത്തവരും, രണ്ടു നേരം ആഹാരം കിട്ടിയില്ലെങ്കിൽ നിലവിളിക്കുന്നവരൊക്കെ ഇവരുടെ കൂടെ. മോശ എന്തോ ചെയ്യും, നീ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ ഇവർ കൂടെ കൂടെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്നെ സഹായിപ്പാൻ ആരുമില്ല, തനിക്കൊരു അഡ്വൈസ് കൊടുക്കാൻ ആരുമില്ല. ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദാസനായ മോശ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, മോശേ, ഐ നോ യു പേഴ്സണലി, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽകാലം ഈ പ്രാർത്ഥനാ ഹാളിൽ വന്ന എന്റെ ചെറുപ്പക്കാരോട്, കർത്താവ് നിങ്ങളെ പേഴ്സണലായിട്ട് അറിയാം, നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയാം. പ്രൈസ് ഗോഡ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ വീടുകളിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ശാന്തമായി പറയുന്നു, നിങ്ങളെ അറിയുന്ന കർത്താവ് നിങ്ങളുടെ റൂമിൽ വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധാനമായതുകൊണ്ട് ഈ പ്രാർത്ഥനാ ഹാളിൽ കർത്താവ് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സന്ധ്യ പറഞ്ഞതുപോലെ വിശ്വാസമെന്ന് പറയുന്നത് നാം വിശ്വസിക്കുക. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നെങ്കിൽ വചനം നമ്മളോട് പറയുന്നു, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ ഉണ്ട് എങ്കിൽ. ഇന്ന് പകൽകാല ഈ പ്രാർത്ഥനാ ഹാളിൽ എന്റെ കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങളുടെ റൂമിലുണ്ടെന്നേ കർത്താവ്. ഞാൻ ഈ CSI-ക്കാരൊക്കെ ഉൾപ്പെട്ട മെമ്പേഴ്സ് എയർഫോഴ്സിനോട് ചേർന്ന് എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നു. 1978 ഉത്തർപ്രദേശിലുള്ള ബറേലി എന്ന് പറയുന്ന സ്ഥലം എയർഫോഴ്സിൻ്റെ വലിയ സ്റ്റേഷനുള്ളവിടെയാണ്. അവിടെ മർത്തോമക്കാരും വരും, CSI-ക്കാരും വരും, യാക്കോബക്കാരും വരും, ബന്ധുക്കോസുകാരും വരും. ഞങ്ങളുടെ ആ കൂട്ടായ്മയിൽ പലരും വന്ന് ദൈവദനം കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു സി എസ് എക്കാരൻ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, ഒരു പള്ളി കാണുമ്പോൾ കുരിശൊന്ന് വരയും. ഒരു സി എസ് എക്കാരൻ ചെയ്യുന്നതാ, ഞാൻ കണ്ടിട്ടുള്ളതാ. ആ പള്ളി കാണുമ്പോൾ ഒരു ഭക്തി പ്രകടമാക്കും. മറ്റു പല ക്രിസ്ത്യൻ ഓർഗനൈസേഷൻകാരും ചെയ്യും, പക്ഷേ വേർപെട്ട ദൈവജനങ്ങൾ, യഥാർത്ഥമായി ആത്മരക്ഷ പ്രാപിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, പള്ളി കാണുമ്പോൾ ഭക്തി പ്രകടിപ്പിക്കുന്നവരല്ല. അവരവരുടെ ഭക്തിയെ പ്രകടിപ്പിക്കുന്നത് അകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവരായി തീരുക. മോശ തിരിച്ചറിഞ്ഞു. എന്നിട്ട് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ? എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഇന്ന് പകൽകാലം ദൈവം നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ പണം വേണോ, നിങ്ങളുടെ പാണ്ഡിത്യം വേണോ, നിങ്ങളുടെ അറിവ് വേണോ, അതിനേക്കാൾ ഉപരി എന്റെ സാന്നിധ്യം വേണോ എന്നാ. നമുക്ക് ഒരുമിച്ച് പറയാം. ഞാൻ പറയുക, യേശുവേ നിന്റെ സാന്നിധ്യം എനിക്ക് വേണം, നിന്റെ നല്ല സഹിത്വം എനിക്ക് വേണം, നീ എന്റെ നല്ല സ്നേഹിതനാ, നീ എന്റെ നല്ല ഗുരുവാ, നീ എന്റെ നല്ല രക്ഷകനാ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം കർത്താവേ. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മൂന്ന് കാര്യങ്ങളോട് ഓർപ്പിച്ച് എന്റെ വചനദൂതനെ ഇവിടെ നിർത്തുവാൻ കർത്താവിന്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അവൻ ഗന്നേസര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകിയായിരുന്നു. ആ പടകിൽ ശീമോനുള്ളതായ ഒന്നിലവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഞാൻ ചിന്തിക്കുന്നുണ്ട്, കർത്താവ് എന്തിനു വേണ്ടിയാ ഈ ഗന്നേസര തടാകത്തിനടുത്ത് വന്നത്? അവിടെ കൂടിയിരുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താനാണോ? അല്ല, കർത്താവ് ദൈവത്തിന്റെ കർത്താവിന്റെ വചനം കേൾക്കാൻ ആൾക്കാർ ഇങ്ങനെ തിക്കിക്കൊണ്ടിരിക്കുക. ഈ തിക്കുമുട്ടൊന്നും തുറന്നൊന്നും കാണാൻ പറ്റിയില്ല. ജനങ്ങൾക്ക് നിഷ്ടം ജനസാന്ദ്രതയാണ്. കിഴവിക്കഥകളും പഴങ്കഥകളും വിശുദ്ധിയുടെ പ്രമാണമില്ലായ്മ പറച്ചിലും സമൃദ്ധിയുടെ സുവിശേഷം കേൾക്കാൻ ജനങ്ങളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടത് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന 2 വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. രാത്രി മുഴുവനും മീൻ പിടിച്ച് ഒന്നും കിട്ടാതെ നിരാശയുടെ ചിന്തകളോടുകൂടെ അവരുടെ വല കഴുകിക്കൊണ്ടിരുന്ന ആ പടകിലേശു നിന്ന് പ്രസംഗിക്കാൻ അനുവാദം ചോദിച്ചു. പത്രോസിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു കേൾവി. തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നിന്ന പുള്ളിയ വലയെല്ലാം മടക്കിക്കെട്ടി വീട്ടിൽ ചെന്നിട്ട് തന്റെ കുടുംബത്തോടിനിയും പറയണം, ഇന്ന് രാത്രി ഒന്നും പിടിച്ചിട്ട് കിട്ടിയില്ല, എന്റെ കരങ്ങൾ ശൂന്യമാണ്. നിങ്ങൾ നോക്കൂ, അവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം ശീമോൻ തിരിച്ചറിഞ്ഞത്. ഇന്ന് പകൽകാലം ഒരാത്മീക ദൂത് പറയട്ടെ, നിങ്ങളുടെ കരങ്ങൾ ശൂന്യമാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യത മുന്നിൽ കാണുമ്പോൾ ഭയപ്പെടരുത്. നിന്നെ തേടി വരുന്ന ഒരു കർത്തൃ സാന്നിധ്യത്തെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ഈ പടകിൽ നിന്നുകൊണ്ട് യേശു പറയുക, ശിമോനെ, നീ എന്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കണം. അത് കർത്താവ് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് പറഞ്ഞു, പ്രവൃത്തി കൊണ്ട് കാണിച്ചു. നീ ഒരു കാര്യം ചെയ്, നീ എവിടെ തോറ്റോ അവിടെ തന്നെ നിന്റെ കയ്യിലിരിക്കുന്ന വലിയ എറിയാൻ പറഞ്ഞു. ശിമോൻ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ ഉടനെ തെക്കും വടക്കും നോക്കിയില്ല, പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും കിട്ടാത്തൊരു സ്ഥലമാണ്. ശിമോൻ അറിയാൻ പാടില്ല അവൻ സൃഷ്ടിതാവാണെന്ന്. തിരിച്ചറിയാൻ പോവുക. പ്രൈസ് ഗോഡ്. യേശുവിന്റെ വാക്കിന് അവൻ വലിയെറിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം, തന്റെ കണ്ണിൽ ഇതുവരെയും പെടാത്ത മീനുകൾ അതിലേക്ക് കയറിയിരിക്കുന്നു. താൻ സ്പർശിക്കാത്ത മീനുകൾ അതിനകത്ത് പെട്ടിരിക്കുന്നു. വിലയുള്ള മീനുകൾ അതിനകത്ത് പെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്, ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണു. ഓ, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ലെസൺ ടുഡേ. യേശുവിന്റെ കാൽക്കൽ വീണിട്ട് ശിമോൻ പറയുക, ലോർഡ്, ഐ എം എ ഗ്രേറ്റ് സിന്നർ, ഞാനൊരു പാപിയാ. ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്നവർ അവന്റെ കാൽക്കൽ വീഴാതിരിക്കയില്ല. യേശുവിന്റെ കാൽക്കൽ ചരിത്രകാരന്മാർ വീണിട്ടുണ്ട്. യേശുവിന്റെ കാൽക്കൽ ഭരണകർത്താക്കൾ വീണിട്ടുണ്ട്. യേശുവിന്റെ കാൽക്കൽ കഥാകൃത്തുക്കൾ വീണിട്ടുണ്ട്. യേശുവിന്റെ കാൽക്കൽ മതപുരോഹിതന്മാർ വീണിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ലോകം യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവന്റെ കാൽക്കൽ വീഴുകയാണെങ്കിൽ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തിനെ എടുത്തു മാറ്റുവാൻ എന്റെ ദൈവ സർവശക്തൻ. നിന്റെ ഭവനത്തിൽ ഒരു ശൂന്യത നീ ഫീൽ ചെയ്യുന്നു. നിന്റെ തൊഴിൽ രംഗത്ത് ഒരു ശൂന്യത നീ ഫീൽ ചെയ്യുന്നു. നിന്റെ ആരോഗ്യ നിലവാരത്തിൽ നിനക്കൊരു ശൂന്യത നിന്റെ അകത്ത് നിന്നെ തട്ടുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുക. അവൻ അടച്ചിട്ട മുറിക്കകത്തും വരുന്നവനായി എന്റെ യേശു. ആരാധന ഹാളിൽ മാത്രം വരുന്നവനല്ല എന്റെ യേശു. നീ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുമായി പാട്ടുപാടുമ്പോൾ അവിടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുക. ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുക. ഇതേപോലൊരു സന്ദർഭം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലുമുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല. പത്രോസിന്റെ ജീവിതത്തിൽ തന്റെ വചനമാകുന്ന മലയ്ക്കകത്ത് ഡേ ഓഫ് പെന്തക്കോസ്റ്റിൽ, പെന്തക്കോസ്റ്റ് ദിവസം കർത്താവ് വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ പ്രാപിച്ച് താൻ പ്രസംഗിച്ചപ്പോൾ 3000 മീനുകൾ ആദ്യം വീണത്, വലിയ വലിയ മീനുകൾ. അന്നത്തെ പ്രവൃത്തികളുടെ തുടക്കത്തിന് വേണ്ടി പത്രോസിനെ ഇത് ഉപയോഗിച്ച കാര്യം. എന്നാൽ അതിനു മുൻപായി പത്രോസിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. കർത്താവിന്റെ ഫിസിക്കൽ സാന്നിധ്യം, കർത്താവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള സാന്നിധ്യം സ്വല്പസമയത്തേനൊന്ന് മാറി. മാറിയപ്പോൾ സ്തോത്രം പത്രോസ് ചെയ്തത് എന്താണെന്നറിയാമോ? യോഹന്നാൻ 21:3-4 വായിക്കുന്നു, ശിമോൻ പത്രോസ് അവരോട്, ഞാൻ ഇനി പഴയ പണിക്ക് പോകുക, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, അപ്പോൾ പത്രോസാണ് ഇവർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ പത്രോസിന് സ്ഥാനമുണ്ട്, പക്ഷെ ചിലർ പഠിപ്പിക്കുന്നത് പോലെയുള്ള സ്ഥാനമൊന്നുമില്ല. സഭയാം സൗദത്തിൻ്റെ വിശുദ്ധന്മാരുൾപ്പെട്ട സ്തോത്രം സഭയുടെ, ഞാൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമോ ബിൽഡിങ്ങിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നേ, രക്ഷിക്കപ്പെട്ട കൂട്ടമാകുന്ന ദൈവസഭയുടെ പ്രവൃത്തികളുടെ വ്യാപ്തിക്ക് വേണ്ടി പത്രോസ് ഒരു വലിയ കാരണമാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ഈ കല്ലുകൂടെ ചേർന്നാണ് കർത്താവ് സഭയെ പണിതത്. ഈ പത്രോസ് എന്തു പറഞ്ഞു? ഞാൻ മീൻ പിടിക്കാൻ പോവുക, തിരിച്ചു പോവുക. അപ്പൊ കൂട്ടത്തിലുള്ള എല്ലാവരും പറഞ്ഞു, പൊന്നച്ചാ ഞങ്ങളും വരിക എന്ന് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കുടുംബത്തിന്റെ നാഥൻ ആരാ ശരിക്കും? ഹസ്ബൻഡ് അല്ലേ? ഹസ്ബൻഡ് പിന്മാറ്റത്തിൽ പോയ സംഗതി പോയി, ഭാര്യയും പിള്ളേരും അതിൻ്റെ മെല്ലെ പുറകെ വരും. ഞാനൊരു പാസ്റ്ററാണ്, നിങ്ങൾക്കറിയാം, ഞാൻ പുറകോട്ട് പോയാൽ ഒരുപക്ഷെ വിശ്വാസികളും പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. ഒരു സ്ഥാപനം നടത്തുന്ന അതിൻ്റെ മെയിൻ ആള് പുറകോട്ട് പോയാൽ സ്ഥാപനം റൺ ചെയ്യാൻ പ്രയാസ. പത്രോസ് പറഞ്ഞു ഞാൻ പോവുക. പത്രോസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പലരും പറഞ്ഞു ഞങ്ങളും പോരുക. അവര് പോയി, പോയിട്ട് മക്കളെ മീൻ പിടിച്ചു. മീൻ പിടിച്ചപ്പോൾ ആ ലൂക്കോസിന്റെ ചോദിച്ചെടുത്ത് അതേ പറഞ്ഞ കാര്യം ഇവിടെ തന്നെ പറയുന്നേ, അന്ന് രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. കർത്താവിനെ സന്ധിച്ച സമയത്തും പിടിച്ചില്ല, കർത്താവിനെ വിട്ട സമയത്തും പിടിച്ചില്ല. ശ്രദ്ധിച്ചോണം, കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോയാൽ നിന്റെ ജീവിതത്തെ ശൂന്യത മാറത്തില്ല, ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റത്തില്ല, സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയിലേക്ക് വരാൻ പറ്റത്തില്ല, ആത്മീയ ശുഭതയിലേക്ക് നടക്കാൻ പറ്റുകയില്ല. സ്തോത്രം. പക്ഷെ നമ്മുടെ കർത്താവ് എത്ര കരുണയുള്ളവനല്ലേ. ഇതൊക്കെ വായിക്കുമ്പോൾ കരഞ്ഞു പോകും കേട്ടോ മക്കളെ, ഇത് കരഞ്ഞു പോകും നമ്മളെ. ശരിക്കൊന്ന് ഭക്ഷിക്കണം ഈ വചനം, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. പ്രൈസ് ഗോഡ്. അന്ന് രാത്രിയിൽ ഒന്നും പിടിച്ചില്ല, പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഹി വാസ് സ്റ്റാൻഡിങ് ദേർ. നിങ്ങൾ നോക്കിയേ, അവർ കരയിൽ നിന്നിരുന്നു, യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ലെന്ന, കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ്, പണ്ട് പറഞ്ഞ കർത്താവ് തന്നെയാണ് വീണ്ടും പറയുന്നത്, പണ്ടത്തെ പോലെ നിങ്ങളൊന്ന് വലയിട. പ്രൈസ് ഗോഡ്. പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെയും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെയും രണ്ട് ചരിത്രഭാഗങ്ങളാണ്. ഇതെന്താ അർത്ഥമാക്കുന്നറിയാമോ? യേശുവിന്റെ സാന്നിധ്യം വരെ പഠിപ്പിക്കണമായിരുന്നു. യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. പ്രൈസ് ഗോഡ്. അത് തന്നെ ദാവീദും പറഞ്ഞത്, എന്റെ ആട്ടിൻകുട്ടിയെ കരടിയുടെ വായിൽ നിന്നും സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ച എന്റെ കർത്താവ് എന്നിൽ വസിക്കുന്ന കർത്താവിന്റെ വിശുദ്ധ സാന്നിധ്യം. അല്ലേലൂയ. ഈ വെല്ലുവിളി നടത്തുന്ന ഗോലിയാത്തിന്റെ വായിൽ നിന്നും രക്ഷിപ്പാൻ ശക്തനാണ്. അതുപോലെ രക്ഷിക്കുന്ന കർത്താവ് സാക്ഷാൽ യഹോവയാൻ ദൈവം, പുതിയ നിയമത്തിൽ വെളിപ്പെട്ട കർത്താവ്. ശിഷ്യന്മാരെ ശൂന്യതയുടെ പടക് കണ്ടെത്തി അവിടെ കടന്നു വന്ന് പടക് നിറച്ചെടുത്ത കർത്താവ്. ജീവിതത്തിൽ കർത്താവിന്റെ അക്ഷരിക സാന്നിധ്യം സ്തോത്രം പെട്ടെന്ന് പോയതുകൊണ്ട് സങ്കടപ്പെട്ടപ്പോൾ അവിടെ കടന്നു വന്ന് മക്കളെ എന്റെ സാന്നിധ്യം തിരിച്ചറിവീൻ എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. വലിയ വിശുദ്ധീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മറ്റൊരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിച്ച് ദൈവസ്ഥൽ താണിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം താങ്ക് യു ജീസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. 24-ാം അധ്യായത്തിന്റെ 14-ും 15-ും ഞാൻ വായിക്കുന്നു. 13 മുതൽ വായിക്കാം. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 ഗനാരിയ ദൂരമുള്ള എമ്മവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ഇവിടുത്തെ തർക്ക വിഷയം കർത്താവിനെ കുറിച്ച് തന്നെയാണ്. മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റവന് എന്തിനന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഇതിനെക്കുറിച്ച് ഇവർ രണ്ട് ശിഷ്യന്മാരിങ്ങനെ എമ്മൗസിലേക്ക്, 70 മൈലുണ്ട് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക്, അന്ന് കാൽനട യാത്രയാണ്, നടന്നും തർക്കിച്ചും വാദിച്ചും തർക്കിച്ചും വാദിച്ചും മുൻപോട്ട് പോവുകയാണ്. ഇവിടെ തർക്കം തീരുന്നില്ല. അപ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവിടെ വന്നു. ഇന്ന് മനുഷ്യൻ എടുക്കുന്ന സമയം മുഴുവനും തർക്കത്തിനും വാദത്തിനുമാണ്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസന് ഓർപ്പിച്ചു, തിമോത്തിയോസ് ലേഖനം തർക്കവും വാദവും വിട്ടൊഴിഞ്ഞിരിക്കാനാണ്. എടാ, ഇന്നത്തെ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എന്തുവാ? തർക്കവും വാദവും അല്ലേ? മനുഷ്യനെ പൊറുതിമുട്ടിക്കുക. ഒന്നുകിലും ഉപദേശത്തിന്റെ പേരിൽ തർക്കവും വാദവും. പൗലോസും തർക്കിച്ചും വാദിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതിനൊരു ചെറിയ ദൈവിക ഡിവൈൻ ദൈവികമായിരിക്കുന്ന പദ്ധതിക്കകത്ത് നിന്നുണ്ടാ. ദൈവമക്കൾക്ക് ദോഷം വരുന്ന തർക്കവും വാദവും ഇന്നുമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അഭാവം കൊണ്ടാണ് കുടുംബങ്ങളിൽ തർക്കവും വാദവുമാണ്. എവിടെ നോക്കിയാലും തർക്കവും വാദവുമാണ്. പക്ഷേ ഇതിൻ്റെ മധ്യത്തിലും ചേർന്ന് നടക്കുന്നൊരു കർത്താവ്. നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹം നോക്കിക്കേ. അയ്യോ, ഇവരിനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എമ്മോസ് എത്തുന്നതിന് രണ്ടുപേരും അടിച്ചു പിരിയും അല്ലേ? രണ്ടുപേരും പിരിയും, അടിയുണ്ടാക്കും. പിരിഞ്ഞ് ഞാൻ വേറെ, നീ വേറെ എന്ന് പറഞ്ഞു പോവും. ഇത് കർത്താവിനറിയാം. അതിന് മുൻപ് തന്നെ കർത്താവ് ഈ രണ്ട് ശിഷ്യന്മാരോട് ചേർന്ന് നടന്നെന്ന്, മക്കളെ നിങ്ങളെന്തിനു ഈ തർക്കിക്കാൻ വാക്കി? ഐ എം ദ ട്രൂത്ത്, ഞാനാ സത്യം. നിങ്ങൾ തർക്കിക്കുകയും ബാധിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ വിശദമാക്കപ്പെടേണ്ട ചിന്തകൾ ഇതിനകത്തുണ്ടെങ്കിലും എൻ്റെ സമയം എനിക്ക് പാലിക്കേണ്ടതായിട്ടുള്ളത് കുറഞ്ഞ് നിർത്തുകയാണ്. ഇന്ന് പകൽകാലത്തെ ആത്മീയ ദൂതിതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഏത് സമയത്തും തിരിച്ചറിയുക. നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിൽ ഈ തിരിച്ചറിവ് നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ സഭാജീവിതത്തിൽ ഈ തിരിച്ചറിവ് നിങ്ങൾ അനുഭവിക്കുക. ഈ സമൂഹത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ഈ തിരിച്ചറിവ് അനുഭവിക്കുക. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഈ തിരിച്ചറിവ് അനുഭവിക്കുക. നിങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവുണ്ടായിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ കോളേജുകളിൽ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. പഠനത്തിലേർപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. ഇത്ര നല്ല കർത്താവിനെ സേവിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായല്ലോ. ജീവിതത്തിൽ വിഷമങ്ങളും ഭാരങ്ങളൊക്കെ വരുമ്പോൾ നീ പോടാന്നവർ തള്ളിക്കളയുന്നൊന്നുമല്ല എൻ്റെ കർത്താവ്, ഓടി വരുന്നവനാണ്. അടച്ചിട്ടിരുന്ന മുറിയാണെങ്കിൽ അവിടെ വരും, സിംഹക്കുഴിയിലാണെങ്കിൽ അവിടെ വരും, തീച്ചൂളയിലാണെങ്കിൽ അവിടെ വരും, കാരാഗ്രഹത്തിലാണ് അവിടെ വരും. ആ കഥയിൽ ഞാൻ ഓർപ്പിച്ചൊരു മാനിനെ പോലെ വേദനയുടെ മുൻപാകെ പിടഞ്ഞു നീ ശബ്ദമുണ്ടാക്കുമ്പോൾ അത് ഉയരത്തിലേക്ക് ചെല്ലും. ദൈവം പോംവഴികൾ ഉണ്ടാക്കും, ദൈവം വഴികൾ തുറക്കും. ദൈവത്തിന് സ്തോത്രം. അതെ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ ഈ പ്രത്യേക കാലഘട്ടത്തിലേക്ക് സ്ത്രീജീവൻ നയിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ ദൈവദാസനോടും സഭയോടും നന്ദി പറയുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനാ ഹോളിൽ പല പ്രാവശ്യം ദൈവം ക്രമീകരിച്ച ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്പാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്നു. കർത്താവ് അനുവദിച്ച തുർമാനമുള്ള ആത്മീയ ശുശ്രൂഷകൾ നമുക്കൊരുമിച്ച് ചെയ്തെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് എന്തോർ നൽസഹി യേശു എന്നുള്ള പാട്ടുപാടും. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഹാവ് യു ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ? പരിശോധനയുണ്ടോ? വിഷമമുണ്ടോ? നല്ല സഹിയായി യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ.